ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. റോമാലേഖനം ഇങ്ങനെ പറയുന്നു, 13:11 ഇങ്ങനെ പറയുന്നു, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമ്മൾക്ക് ഇപ്പോൾ നമുക്ക് അധികം എടുത്തിരിക്കുന്നു. ഫോർ നൗ സാൽവേഷൻ ഇസ് നിയറർ ടു അസ് ദാൻ വി ബിലീവ്ഡ്. സൗരങ്ങളെ, നമ്മൾ രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്. നമ്മൾ ദൈവത്തിൽ യേശുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് സാൽവേഷൻ കിട്ടി, നമ്മൾ രക്ഷിക്കപ്പെട്ടു. നമ്മൾ ഇപ്പോൾ ഒരു രക്ഷയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പി ലൈനത്തിൽ പറയുന്നു, വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. അപ്പം ഇവിടെ പറയുന്നു, നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അടുത്തിരിക്കുന്നു. അപ്പം നമുക്കിനിയൊരു ആത്യന്തികമായ ഒരു രക്ഷ, ഒരു സാൽവേഷൻ നമുക്ക് വരും. അത് നമ്മുടെ രക്ഷ കർത്താവിൻ്റെ വരവെങ്കിൽ, കർത്താവിനോട് ചേരുമ്പോഴാണ് നമുക്ക് രക്ഷ, ആ രക്ഷ കിട്ടുന്നത്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വി വിൽ ബി സേവ്ഡ്, നമുക്ക് സാൽവേഷൻ നമുക്ക് കിട്ടും. സൗരങ്ങളെ, പല പ്രാവശ്യം കേട്ടതെങ്കിലും എൻ്റെ മനസ്സ് നിങ്ങളെ ഉണർത്തുവാൻ തന്ന ചിന്ത കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ്. കാരണം വചനം പറയുന്നു, സമയങ്ങളെയും കാലങ്ങളെയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ രക്ഷ, നമ്മുടെ കർത്താവിൻ്റെ വരവ്, നമ്മുടെ ആത്യന്തികമായ സാൽവേഷൻ നമുക്ക് വളരെ അടുത്താണ്. നമ്മുടെ ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് കഴിയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറ്, അല്ലേ? 40 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് നോക്കും, നമ്മൾ ഷുഗറുണ്ടോ എന്ന് നോക്കും. അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നതിൻ്റെ കാരണം, നമുക്ക് അധികം കാലമൊന്നും ജീവിക്കാനില്ലല്ലോ ഇനി, അതുകൊണ്ട് ഉള്ള ആരോഗ്യം ഒക്കെ നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കും, കാരണം സമയം അധികമില്ല, നമ്മൾ ഓൾറെഡി കുറച്ച് സമയം കഴിഞ്ഞുപോയി. എന്നതുപോലെ നമ്മൾ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അതിനാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്തേക്കാൾ കർത്താവിൻ്റെ വരവ് വളരെ അടുത്താണ്. ഇറ്റ് ഇസ് സോ നിയർ. അതുകൊണ്ട് നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം, അതുകൊണ്ട് നമ്മൾ സമയങ്ങളെയും കാലങ്ങളെയും അറിയുന്നവരായിരിക്കണം എന്ന് കർത്താവ് നമ്മളോട് പറയുന്നു. കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ട്രിബുലേഷൻ, ഉപദ്രവം. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും കേൾക്കുവാനും നമ്മൾ കടന്നു പോകുവാനും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഈ ഉപദ്രവവും കഷ്ടത, അല്ലെങ്കിൽ ട്രിബുലേഷൻ എന്നൊക്കെ പറയുമ്പോൾ. എങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ ഉപദ്രവങ്ങളെക്കുറിച്ച് പല തവണ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായം മുഴുവനും ഈ ഉപദ്രവങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും കർത്താവ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഫുൾ നിങ്ങൾ 24-25 അധ്യായം വായിച്ചാൽ അതിനുവേണ്ടി യേശു മാറ്റിവെച്ചിരിക്കുകയാണ് സുവിശേഷത്തിൽ. അതുപോലെ ലേഖനങ്ങളിലുടനീളം, അല്ലെങ്കിൽ വെളിപാട് പുസ്തകത്തിലൊക്കെ, ഇറ്റ് ഈസ് ഫുൾ ഓഫ് മെസ്സേജ് ടു അസ് അബൌട്ട് ട്രിബുലേഷൻ ആൻഡ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. കാരണം യേശു അത് പറയാൻ, ദൈവം അങ്ങനെ വെച്ചിരിക്കാൻ കാരണം, നമ്മൾ ഇതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം, നമ്മളിത് അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടാണ് ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നത്. ദൈവം പറഞ്ഞു, ഏത് സമയം എന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ല, അതെൻ്റെ പിതാവിൻ്റെ കയ്യിലുള്ള കാര്യമാണ്. എങ്കിലും നമുക്ക് ഞാൻ വരും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരു കോറിട്ടൻ പൂ എന്ന് പറഞ്ഞ ഒരു വനിത, വളരെ പീഡനത്തിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണ്. അവരവരുടെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദ വേൾഡ് ഈസ് ഡെത്ലി ഇൽ, ഇറ്റ് ഈസ് ഡൈയിങ്, ദ ഗ്രേറ്റ് ഫിസിഷ്യൻ ഹാസ് ഓൾറെഡി സൈൻഡ് ദ ഡെത്ത് സർട്ടിഫിക്കറ്റ്. മലയാളത്തിൽ എങ്ങനെയാണ്, വേൾഡ്, ഈ ലോകം, അത് മരണകരമായ ഒരു അസുഖം പിടിച്ചിരിക്കുകയാണ്, അതിന് അത് മരിക്കും. ഒരു ഗ്രേറ്റ് ഫിസിഷ്യൻ, ഒരു വലിയ ഡോക്ടർ, മഹാനായ ഡോക്ടർ, അതിനൊരു മരണ സർട്ടിഫിക്കറ്റ് ഓൾറെഡി എഴുതി വച്ചിട്ടുണ്ട്. കാരണം ബൈബിൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ദൈവം പറഞ്ഞു ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട്. ദർ ഇസ് എ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓൾറെഡി റിട്ടേൺ. ഒരു മരണ സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഇപ്പോൾ എഴുതി വച്ചിരിക്കുകയാണ്. വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കും, നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കും. പക്ഷേ ദൈവം പറയുന്നു, വിജയിക്കുന്നവർക്ക്, വി ആർ ഓവർകമേഴ്സ്, കർത്താവ് ലോകത്തെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കും ജയിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഈ ലോകം നാശത്തിനായി ദൈവം വെച്ചിരിക്കുന്നു. അപ്പോൾ പേഴ്സിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്, ഒരു വാസ്തവമായ കാര്യമാണ്. അത് നമ്മൾ എത്രമാത്രം അതിനെ നമ്മൾ ഉപേക്ഷിച്ചാലും ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു റിയാലിറ്റിയാണ്, ഒരു വാസ്തവമാണ്, അതൊരു വാസ്തവമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 18-ഉം 19-ഉം ഇങ്ങനെയാണ് പറയുന്നത്. ജോൺ ചാപ്റ്റർ 15:18-19. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു എന്നറിയുവിൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം എനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഇനി അതിൻ്റെ തന്നെ 16-ാം അധ്യായത്തിൻ്റെ 33-ാം വചനം എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകാതിൻ്റെതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദീസ് തിങ്സ് ഐ ഹാവ് സ്പോക്കൺ ടു യു സോ ദാറ്റ് ഇൻ മീ യു മേ ഹാവ് പീസ്. ഇൻ ദ വേൾഡ് യു ഹാവ് ട്രിബുലേഷൻ, ബട്ട് ടേക്ക് കറേജ്, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. 2 തിമോത്തി 3-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം എങ്ങനെയാണ് പറയുന്നത്? എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. Indeed, all who desire to live godly in Christ Jesus will be persecuted. ഞാൻ ചില വചനങ്ങൾ മാത്രമേ എടുത്തുള്ളെങ്കിലും മറ്റു പല വചനങ്ങൾ നമ്മൾ നോക്കിയാലും ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് ഷുഡ് ഇറ്റ് വിൽ ഹാപ്പൻ എന്നാണ് ദൈവവചനം പറയുന്നത്. അതുണ്ടാകും. കർത്താവിന് വേണ്ടി ഓൾ ഔട്ട് ജീവിക്കാൻ, മുഴുവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ദോസ് ഹു വാണ്ട് ടു ലിവ് എ ഗോഡ്ലി ലൈഫ്. ഒരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദോസ് ഹു വാണ്ട് ടു ലിവ് ഓൾ ഔട്ട് ഫോർ ജീസസ്. ദൈവത്തിന് വേണ്ടി ഓൾ ഔട്ടായിട്ട് ജീവിക്കാൻ മനസ്സ് വെച്ച എല്ലാവർക്കും പെർസിക്യൂഷനുണ്ട്. അത് നിങ്ങൾക്കും എനിക്കുമുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ആലോചിക്കേണ്ട മുമ്പോട്ടുള്ള തലമുറകളുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഈ ലോകത്തിൽ അവർക്ക് ചെയ്യാവുന്ന ജോലികൾ ചുരുക്കം ചില മാത്രമാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെയും പോലീസുകാരനാകാൻ പറഞ്ഞു വിടുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്കറിയാം, അവിടെ ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും അവർ, അല്ലേ? ഒരു പോലീസുകാരൻ്റെ ജീവിതം ആലോചിച്ച് നോക്കിയേ, അവരെങ്ങനെ എത്രമാത്രം ടെൻഷനിലെയും പ്രഷറിലും, കൈക്കൂലിയുടെ പ്രഷർ, അത് മേടിക്കാൻ മേടിക്കാതിരിക്കാൻ എന്തെല്ലാം പ്രഷറിലൂടെ കടന്നു പോകുന്നു. അതുപോലെ ഒരു ഗവൺമെൻറ് ജോലി, അങ്ങനെ പല ജോലികൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ജോലികൾ വളരെ ചുരുക്കമാണ്. പല ജോലികളും നമുക്ക് ഏറ്റെടുക്കണമെങ്കിൽ, അല്ലേ, അതിൻ്റേതായ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റെടുക്കാവുള്ളൂ. അപ്പോൾ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളുടെ കാറ്റഗറി തന്നെ വളരെ പരിമിതമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സ്ഥലങ്ങളിൽ പോയി നോക്കിയോ, ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോവുക, ഒരു കാര്യം സാധിക്കുവാൻ എത്രമാത്രം കഷ്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. ഇതൊരിക്കലും കുറയുന്നതായി കണ്ടില്ല. കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകൾ ഇതൊക്കെ മെച്ചപ്പെടുമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും, ദി പ്രോമിസ് അലോട്ട്, അഴിമതി മാറ്റുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും, ഒരു സാധാരണക്കാരായ എനിക്കും നിങ്ങൾക്കും അത് മാറി എന്ന് തോന്നുന്ന ഒരു കാലത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ, നിങ്ങളൊരു കോംപ്രമൈസിങ് ക്രിസ്ത്യാനിയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ വെള്ളം ചേർത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നമുക്ക് അവർക്ക് പ്രശ്നമൊന്നുമില്ല. ദൈവജനം അങ്ങനെ പറയുന്നില്ല. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സ് വെച്ചിരിക്കുന്നവർക്ക് കഷ്ടങ്ങളുണ്ട്, അവർക്ക് പ്രയാസങ്ങളുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് കാര്യങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കുക, പേഴ്സിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. അത് അതിന് നമ്മൾ ഒരുക്കുകയേ തരമുള്ളൂ. കാരണം അത് ദൈവിക വ്യവസ്ഥയിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. വചനത്തിലുടനീളം ഞാൻ രണ്ടു മൂന്ന് വചനങ്ങളാണ് നിങ്ങളെ കാണിച്ചതെങ്കിലും വചനത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും, ദർ ഈസ് എ പേഴ്സിക്യൂഷൻ. അത് വരും. കാലങ്ങൾ മാറുന്നു, ഗവൺമെൻറ്റുകൾ മാറുന്നു, നിയമങ്ങൾ മാറുന്നു എന്നൊക്കെ നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് റിജോയ്സ് ചെയ്യാം, നമുക്ക് സന്തോഷിക്കാം. കാരണം നമുക്കൊരു സ്വർഗീയ പ്രത്യാശയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവജനം പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർക്ക് വിടുവിക്കാൻ സാധിക്കും? മരണത്തിനോ ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ദൂതന്മാർക്കോ ഒന്നും, നമ്മുടെ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നും നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റുവാൻ സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ തന്നെ ഒരുക്കണം. ആസന്നമായ ഭാവിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കരുതി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നു. ദൈവം അങ്ങനെയാണ് പറയുന്നത്, വി ഷുഡ് പ്രിപ്പയർ അവേഴ്സെൽസ് ഫോർ ദ കമ്മിങ് പെർസിക്യൂഷൻ. ചൈനയിൽ ഈ കോറിട്ടൻപൂവ് തന്നെ ചൈനയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ബിഷപ്പ് കോറിട്ടൻപൂവിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു തെറ്റുപറ്റി. ഞങ്ങൾ ഈ സഭയോട്, ചൈനയിലെ സഭയോട് പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമുട്ടുകളിലൂടെയൊന്നും കടന്നു പോകത്തില്ല, നിങ്ങൾ പ്രയാസങ്ങളിലൂടെ പെർസിക്യൂഷനിലൂടെയൊന്നും കടന്നു പോകത്തില്ല എന്ന്. അല്ലേ, അമേരിക്കയിൽ വന്ന പ്രീച്ചേഴ്സ് അവിടെ ധാരാളം പ്രസംഗിച്ച് നടന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഞങ്ങൾക്കൊരു പ്രശ്നമൊന്നും വരത്തില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചൈനയിൽ വളരെയധികം പെർസിക്യൂഷൻ വന്നത്. അപ്പോൾ അവർക്ക് പലരും വീണുപോയി. കാരണം അവരതിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു. അവർ വിചാരിച്ചിരുന്നു ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളാണ്, ഞങ്ങൾക്കിതൊന്നും സംഭവിക്കത്തില്ല, കാരണം ദൈവം നമ്മളെ അതിനു മുമ്പ് എടുത്തുള്ളൂ എന്ന് അവർ വിചാരിച്ചു. പക്ഷേ ആ ബിഷപ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളുടെ വിശ്വാസികളെ ഞങ്ങൾ പഠിപ്പിക്കേണ്ടിയിരുന്നു, കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നമുക്ക് ചിലപ്പോൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് പഠിപ്പിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളും പഠിക്കേണ്ടിയിരിക്കുന്നു. ആസന്ന ഭാവിയിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമ്മളിപ്പോഴേ അതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ പ്രവാസ 24 അധ്യായത്തിൽ ഒരു മനോഹരമായ വചനം കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചു. സദൃശ്യവാക്യങ്ങൾ 24:10, കഷ്ടകാലത്ത് നീ കുഴഞ്ഞുപോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. ഇഫ് യു ആർ സ്ലാക്ക് ഇൻ ദ ഡേയ്സ് ഓഫ് ഡിസ്ട്രസ്, യുവർ സ്ട്രെങ്ത് ഈസ് ലിമിറ്റഡ്. നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ ശക്തി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ കഷ്ടകാലങ്ങളിലാണ്. ആ സമയത്ത് നമുക്ക് ശക്തി കുറഞ്ഞു പോയാൽ നമ്മുടെ ബലം കൊണ്ട്, നമുക്ക് ബലമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കഥയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആസൻ്റെ ഭാവിയിലുണ്ടാകുന്ന, മുന്നോട്ടുള്ള അവസ്ഥയിലുണ്ടാകുന്ന പെർസിക്യൂഷനിൽ നമുക്ക് ബലം നൽകേണ്ടതിന് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങൾ ഈ അൽസൂർ ഭാഗങ്ങളിലൊക്കെ പോയാൽ അവിടെ മിലിട്ടറി, അവിടെ പട്ടാളക്കാരൊക്കെ രാവിലെ എണീറ്റ് ഓടുന്നത് കാണാം. കഴിഞ്ഞ വർഷം ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പോയപ്പോൾ അവരെന്നോട് ചോദിച്ചു, അപ്പോൾ ഇവരെന്തിനാണ് ഈ രാവിലെ ഏറ്റോടുന്നത്? രാവിലെ ഒരു 7 മണി 7:30 ആകുമ്പോൾ അവർ ഏറ്റോടുന്നു. അപ്പോൾ അവരാസന്ന ഭാവിയിൽ അവരെ യുദ്ധമുണ്ടാകുമ്പോൾ നമ്മളെപ്പോലെ അവർക്ക് രാവിലെ കിടന്ന് ഉറങ്ങാനൊക്കെ ആഗ്രഹങ്ങളൊക്കെ കാണും, പക്ഷേ അവരതിനെ അനുവദിക്കുന്നില്ല. കാരണം യുദ്ധമുണ്ടാകുമ്പോൾ ഏത് സമയത്തും സന്നദ്ധമായിരിക്കാൻ വേണ്ടി അവരെ ഇപ്പോഴേ തന്നെ അതിന് വേണ്ടി ട്രെയിൻ ചെയ്യുകയാണ്. എ ട്രെയിനിങ് ദെംസെൽഫ്. ഏതെങ്കിലും വരുമ്പോൾ അത് ഉടനെ, അവർക്ക് രാത്രിയെന്നോ പകലെന്നോ ഒന്നില്ലാതെ എപ്പോൾ വേണമെങ്കിലും ഡ്യൂട്ടിക്ക് തയ്യാറായിരിക്കാൻ, അതിനുവേണ്ടിയാണ് അവരെ, അല്ലേ, കുഴിയില്ലാത്തടത്ത് കുഴി കുത്തുന്നു, തോടില്ലാത്തടത്ത് തോട് കുത്തുന്നു, പാലമില്ലാത്തടത്ത് പാലം വെപ്പിക്കുന്നു. ഇതൊന്നും റിയലായിട്ട് ചെയ്യുന്നതല്ല, പക്ഷെ അവരെ പരിശീലിപ്പിക്കുകയാണ്. അതുപോലെ ദൈവവും നമ്മളോട് പറയുന്നു, നമ്മൾ പരിശീലിക്കണം, നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം, നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം, നമ്മൾ പ്രത്യാശയിൽ ഉറയ്ക്കണം, നമ്മൾ സ്നേഹത്തിൽ വളരണം. സ്നേഹത്തിലൂടെ നമ്മൾ പരിജ്ഞാനത്തിലും ദൈവത്തിനോടുള്ള അറിവിലും നമ്മൾ വളരണം. എന്ന് പറയും. കർത്താവ് നമ്മളോട് പറയുന്നു, സഹോദരങ്ങളെ, വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലുമാണ് കർത്താവ് സഭകൾക്ക് എഴുതിയ ദൂതിനെ കുറിച്ച് പറയുന്നു. അത് രണ്ട് സഭകൾ, സ്മിർണ സഭയും ഫിലഡൽഫിയ സഭയും. കർത്താവ് അവരെക്കുറിച്ച് വലിയ കുറ്റങ്ങളൊന്നും പറഞ്ഞില്ല. സ്മിർണ സഭയും ഫിലഡൽഫിയ സഭയെക്കുറിച്ചും കർത്താവ് അധികം കുറ്റം പറഞ്ഞില്ല. പക്ഷെ നിങ്ങളത് ശരിക്കും അത് വായിച്ചാൽ മനസ്സിലാകും, ആ രണ്ട് സഭയും പീഡനങ്ങളിലൂടെ കടന്നുപോയ സഭയാണ്. ബോത്ത് ചർച്ചസ് വെൻ ത്രൂ പേഴ്സിക്യൂഷൻ. ആ സഭകളോട് ദൈവം അധികം കുറ്റം പറഞ്ഞില്ല. റിലാക്സ്ഡ് ആയിരുന്ന, അല്ലേ, ശീതമാനം ഉഷ്ണമാനം അല്ലാത്ത ഒരു സഭ, ആദ്യ സ്നേഹം വിട്ടുകടന്ന കഥ, ദുരുപദേശങ്ങൾ സ്വീകരിച്ച സഭ, അങ്ങനെ പല സഭകളെയും ദൈവം കുറ്റം പറഞ്ഞപ്പോൾ ഈ രണ്ട് സഭകളെക്കുറിച്ച് ദൈവം അധികം കുറ്റം പറയുന്നില്ല. അവർ രണ്ടും പീഡനങ്ങളിലൂടെ കടന്നുപോയ സഭകളാണ്. കാരണം ആ രണ്ട് സഭകളും അങ്ങനെ കടന്നുപോയപ്പോൾ അവരെ തന്നെ ശുദ്ധീകരിക്കാൻ, വിശുദ്ധീകരിക്കാൻ അവർ മനസ്സ് വെച്ചു. അതുകൊണ്ട് പീഡനം ഒരിക്കലും നമ്മൾ ദൈവ വ്യവസ്ഥയിൽ നമ്മളെ താഴ്ത്തുന്നില്ല, നമ്മളെ വിശുദ്ധിയിൽ വളർത്തുന്നതേയുള്ളൂ. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചു, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നത് നമ്മളുടെ കഷ്ടകാലങ്ങളിലായിരുന്നു. ആരോ പറഞ്ഞതുപോലെ, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഗോഡ് സ്പീക്കിംഗ് എവറി ടൈം. ദൈവം എപ്പോഴും സംസാരിക്കുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം. വെൻ വി ആർ വീക്ക്, ഹിസ് സൗണ്ട് ഈസ് മോർ ദാൻ അവർ സൗണ്ട്. അവൻ്റെ സ്വരം നമ്മുടെ സ്വരത്തേക്കാൾ ഉയർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് വീക്ക്നെസ്സിൽ, ബലഹീനതയിൽ നമ്മൾ കർത്താവിനെ അധികം കേൾക്കാൻ കാരണം. ബലമുള്ളപ്പോഴും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അത് കാരണം ബലമുള്ളപ്പോൾ നമ്മുടെ സ്വരം കർത്താവിൻ്റെ സ്വരങ്ങൾക്ക് മേലെയായിരിക്കുന്നത് കൊണ്ട് നമ്മളധികം കേൾക്കുന്നില്ല. ലോകത്തിൻ്റെ സ്വരം അധികമായതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നില്ല. പക്ഷേ നമ്മൾ വീക്കായിരിക്കുമ്പോൾ, നമ്മൾ ബലഹീനനായിരിക്കുമ്പോൾ, ബലഹീനയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വരം കൂടുതലായി കേൾക്കുന്നു. കാരണം നമ്മൾ നമ്മുടെ സ്വരം താഴ്ത്തുന്നു. അതുകൊണ്ട് പേഴ്സിക്യൂട്ടഡ് ചർച്ചിൽ, അല്ലേ, കർത്താവിൻ്റെ വിശുദ്ധിയിൽ വളരാൻ ദൈവം അനുവദിച്ചു. അതുകൊണ്ട്, അല്ലേ, കർത്താവിൻ്റെ ദൈവിക വ്യവസ്ഥയിൽ ഈ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ദൈവം വെച്ചിട്ടുണ്ട്. കാരണം അത് സഭയെ ശുദ്ധീകരിക്കുവാനും നമ്മളെ ശുദ്ധീകരിക്കുവാനും നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള അവസരമെന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുവാനും ദൈവം ഉടനീളം ദൈവവചനത്തിൽ നമ്മളോട് പറയുന്നു. പീഡനത്തിലൂടെ കടന്നുപോയ സഭകൾക്ക് ദൈവം അവരോട് പറയുന്നത്, ഞാൻ വീണ്ടും വരും. നമ്മൾക്കുണ്ടാകുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഉറക്കുക. നമ്മൾക്കുള്ള ഒരു ഹോപ്പ്, ഒരു പ്രത്യാശ, അതൊരു നശിച്ച പ്രത്യാശയല്ല, ഒരു ഡെഡ് ഹോപ്പല്ല, ഇറ്റ്സ് എ ലിവിങ് ഹോപ്പ്, ഇറ്റ് ഈസ് ആക്റ്റീവ്. അങ്ങനെയാണ് ദൈവം പറയുന്നത്, ഇറ്റ്സ് എ ലിവിങ് ഹോപ്പ്. ജീവനുള്ള പ്രത്യാശയാണ് നമ്മുടെ, കാരണം അത് നമ്മളെ നിത്യജീവനിലെത്തിക്കുന്ന ഒരു പ്രത്യാശയാണ്. ഈ പ്രത്യാശയുള്ളവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനാണ് 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മളോട്, 3-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നത്, ഈ പ്രത്യാശയുള്ളവർ, എന്ത് പ്രത്യാശയുള്ളവർ? അവൻ വരും. ഇങ്ങനെ ജീവനുള്ള പ്രത്യാശയിൽ ജീവിക്കുന്നവരെയാണ്, അല്ലേ, അവർ തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നത്. പലപ്പോഴും സാധാരണക്കാരായ ക്രിസ്ത്യാനികളുടെ ഒരു സംശയമാണ്, കർത്താവ് വീണ്ടും വരുമോ, കർത്താവ് വീണ്ടും വരുമോ. പല അമ്മച്ചിമാരും ഞങ്ങൾ നാട്ടിൽ ചെല്ലപ്പോൾ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് വരുമെന്ന് ഇത്ര നാൾ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും വന്നില്ലല്ലോ, ഇതുവരെ ആ കർത്താവ് വന്നു. ഒരമ്മച്ചി എന്നോട് ചോദിച്ചതാ, കർത്താവ് ഇത്രയും നാളും വരുമെന്ന് നിങ്ങൾ വലിയ വാചയടിക്കുന്നുണ്ടല്ലോ, ഇതുവരെ വന്നില്ലല്ലോ. പക്ഷെ അവൻ വരും. കർത്താവ് ഒരാദ്യത്തമേ ഒരു വരവ് വന്നെങ്കിൽ രണ്ടാമതൊന്ന് വരും. കാരണം അവൻ്റെ വചനങ്ങളിൽ മാറ്റമില്ല. കാരണം അത് ദൈവവചനത്തിലുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വചനങ്ങൾ ഇങ്ങനെ, ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും, അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിക്കായി ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. ഇനി എൻ്റെ 3-ാം വചനമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, 3-ാം വചനം, 3:3, അവൻ്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെയെന്ന് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലേ? The mockers will come with their mocking follow after their own lust and saying, where is the promise of his coming? അവന്റെ വരവ് എവിടെ എന്ന് മനുഷ്യർ ചോദിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പത്രോസ്ലിയ ഇവിടെ വ്യക്തമായി പറയുകയാണ്, ആദ്യമേ ഒരു ഭൂമിയുണ്ടായി, അതെല്ലാം നശിപ്പിക്കാൻ ദൈവം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് വീണ്ടും വരും, വീണ്ടും വരും. കർത്താവ് പറയുകയാണ് 1 കൊരിന്ത്യർ ലേഖനം, അതിലിങ്ങനെ പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ അധമന്മാരാണെന്നാണ് ദൈവവചനം പറയുന്നത്. ഇഫ് യുവർ ഹോപ്പ് ഈസ് ഓൺലി ഫോർ ദിസ് വേൾഡ്, അല്ല, നമ്മുടെ ഹോപ്പ് അതല്ല. നമ്മുടെ ഹോപ്പ്, നമ്മുടെ പ്രത്യാശ നമ്മളൊരു വേറൊരു ലോകത്തിലേക്ക് ഉള്ളവർ എന്നാണ്. സൗരെ, നിങ്ങൾ മനസ്സിലാക്കണം, എനിത്തിങ് എക്സ്റ്റേണൽ, പുറമെയുള്ളതെല്ലാം ദൈവം നശിപ്പിക്കും എന്നാണ് ദൈവവചനം പറയുന്നത്. എവ്രിതിങ് ഈസ് എക്സ്റ്റേണൽ. അതുകൊണ്ടാണ് പറയുന്നത്, സ്വർണം, വെള്ളി, വൈക്കോൽ, ഇതെല്ലാം, മരം, ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ പണിയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളാൻ പറയുന്നതിൻ്റെ കാരണം, എവ്രിതിങ് എക്സ്റ്റേണൽ ദൈവം നശിപ്പിക്കും. അതുകൊണ്ടാണ് തിമോത്തക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, അന്ത്യകാലത്ത് ധാരാളം ആൾക്കാരുണ്ടാവും. എങ്ങനെയുള്ളവരാണ്? ദേ ഹാവ് എ ഫോം ഓഫ് ഗോഡ്ലിനെസ്, ഒരു വിശുദ്ധിയുടെ പരിവേഷം അവർക്കുണ്ടാവും, പക്ഷെ അവർക്ക് വിശുദ്ധി ഉണ്ടാകത്തില്ല. അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ്. എവ്രിതിങ് എക്സ്റ്റേണൽ വിൽ ബി പെരിഷ്ഡ്, എല്ലാം പുറമെയുള്ള എല്ലാം നശിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് കർത്താവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചുള്ള 3 കാര്യങ്ങൾ അവിടെ നമ്മളോട് പറയുന്നത്. നമുക്ക് പരിചയമുള്ള ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മത്തായിയുടെ സുവിശേഷം 24-25 ട്രിബുലേഷനെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും വിശദമായി പറയുന്ന അധ്യായങ്ങളാണ്. ഇവിടെ ആദ്യത്തെ ഉപമയിൽ 10 കന്യകമാരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 10 കന്യകമാർ, അവരിൽ 5 പേർ, അവർക്ക് വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു. 5 പേർ വിളക്കിൽ എണ്ണ എക്സ്ട്രാ എണ്ണ എടുത്തില്ല. പക്ഷെ അവരെല്ലാവരും 10 പേരും കന്യകമാരായിരുന്നു, വെർജിൻസ്. നമ്മൾ ലോകപ്രകാരം നോക്കിയാൽ അവർ നല്ലവർ തന്നെയായിരുന്നു, അല്ലേ? 10 പേരും കന്യകമാരായിരുന്നാണ് അവർ. 5 പേർ കന്യകമാരും 5 പേർ മോശക്കാരായിരുന്നു എന്നല്ല ദൈവജനം പറയുന്നത്. 10 പേരും കന്യകമാരായിരുന്നു. അവർക്ക് ഓയിൽ, അവരുടെ ഓയിൽ കുറച്ച് കഴിഞ്ഞപ്പം തീർന്നുപോയി. അവർക്കൊരു ഫോം ഓഫ് ഗോഡ്ലിനെസ്സോ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ. അവരുടെ ഉള്ളിലൊരു യഥാർത്ഥ ഗോഡ്ലിനെസ്, വിശുദ്ധിയില്ലായിരുന്നു. അതുകൊണ്ട് അത് അവർക്ക് നിലനിർത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് മണവാളൻ വന്നപ്പോൾ അവരുടെ വിളക്കിലെ എണ്ണ തീർന്നുപോയി, അവരുടെ വെളിച്ചം തീർന്നുപോയി. വെളിച്ചമാണ് മനുഷ്യർ കാണുന്നത്, പക്ഷേ എണ്ണയാണ് അതിനെ കത്തിക്കുന്നത്. എക്സ്റ്റേണലായിട്ട് വെളിച്ചം, നമ്മുടെ ഇൻറ്റേണലായിട്ട് നമ്മുടെ ദൈവിക സ്നേഹത്തിലും ദൈവിക വിശുദ്ധിയിലും നമ്മൾ ഇൻറ്റേണലായിട്ട് നമ്മൾ ഉള്ളിൽ അന്തരംഗത്തിൽ ഉള്ളിൽ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ വിളക്ക് താ ഒരു സമയത്ത് കെട്ടുപോകും. ഉള്ളിലുള്ള എണ്ണയാണ് നമ്മുടെ പുറമെയുള്ള വിളക്ക് വെളിച്ചമായി പുറത്തു വരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ ഈ ആന്തരികമായ സ്നേഹവും ആന്തരികമായ ഇൻറ്റേണലായിട്ടുള്ള വിശുദ്ധിയും ഇൻറ്റേണലായിട്ടുള്ള ഹോപ്പും ഇൻറ്റേണലായിട്ടുള്ള വിശ്വാസവും ഇതൊന്നുമില്ലെങ്കിൽ ഒരു സമയം അത് തീർന്നു പോകും. ഒരുപക്ഷെ നമ്മളുടെ തുടക്കം നന്നായിരിക്കുന്നതിന്, നമ്മൾ വെളിച്ചമുള്ളവരായിരുന്നു, പക്ഷേ അത് നമ്മൾ സൂക്ഷിച്ചില്ല, ആ എണ്ണ നമ്മൾ സൂക്ഷിച്ചില്ല. കർത്താവിൻ്റെ വരവിൽ അത് 5 പേർ മാത്രമേ എടുക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത, ദൈവത്തോടുള്ള വ്യക്തിപരമായ വിശ്വസ്തത, അവിടെ അങ്ങനെയുള്ള ഒരു 5 കന്യകമാരെയാണ് അല്ലേ ദൈവത്തിൻ്റെ വരവിൽ എടുക്കപ്പെട്ടത്. രണ്ടാമതായി, ആ കുറച്ച് ദാസന്മാരെ പണം ഏൽപ്പിച്ച കാര്യമാണ് ആ കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് അവിടെ പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന എന്തെങ്കിലും കാര്യം, മിനിസ്ട്രിയാണോ എന്താണോ, അത് നമ്മൾ വിശ്വസ്തപൂർവ്വം ചെയ്യണം. ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ദ ക്രൈസ്റ്റ്, ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ദ ചർച്ച്, ദൈവ സഭയായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ അവിടെ വിശ്വസ്തയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. യജമാനൻ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയി, പക്ഷേ യജമാനൻ തിരിച്ചു വന്നപ്പോൾ രണ്ട് കൂട്ടർ മാത്രമേ അവിടെ യജമാനൻ്റെ പ്രീതിക്ക് പാത്രമായിട്ടുള്ള മറ്റുള്ള ഒരാളെ തള്ളിക്കളഞ്ഞു. അവൻ വിശ്വസ്തനല്ലായിരുന്നു. അവനെ ഏൽപ്പിച്ച അവൻ്റെ മിനിസ്ട്രി അല്ലെങ്കിൽ അവൻ്റെ കോളിംഗ് അവൻ ചെയ്തില്ല. അങ്ങനെ ചെയ്യാത്തവരെ അവൻ തള്ളിക്കളഞ്ഞു. അത് ഞാൻ പറഞ്ഞു, ഫേസ്ഫുൾനെസ് ഇൻ പേഴ്സണൽ ലൈഫ്, ഫേസ്ഫുൾനെസ് ഇൻ അവർ ചർച്ച് ലൈഫ്. ഇനി അതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഒരു രോഗിയുണ്ട്, നഗ്നനായി കിടന്നപ്പോൾ എന്നെ എങ്ങനെ സഹായിച്ചു, മറ്റുള്ളവരെ എങ്ങനെ സഹായിച്ചു എന്നുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നു, ആ ബന്ധത്തിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ അല്ലെങ്കിൽ അവിടെയും അല്ലേ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. ഫെയ്ത്ത്ഫുൾനെസ് ഇൻ അവർ പേഴ്സണൽ ലൈഫ്, ഫെയ്ത്ത്ഫുൾനെസ് ഇൻ അവർ റിലേഷൻ ടു അവർ ചർച്ച്, ഫെയ്ത്ത്ഫുൾനെസ് ഇൻ റിലേഷൻ ടു അവർ ഫെലോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇത് മൂന്നും കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുമോ ഇല്ലേ എന്നുള്ള നിശ്ചയിക്കുന്ന മൂന്ന് മാനദണ്ഡങ്ങളാണ്. അവൻ്റെ സഹോദരങ്ങളെയും പേഴ്സിക്യൂഷൻ ഉപദ്രവങ്ങളും കർത്താവിൻ്റെ വരവും ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യാശിക്കാം. കാരണം നമ്മുടെ ആത്മാവിൽ, ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ് ഈ ഹോപ്പ്. ആത്മാവിൻ്റെ ആ ഹോപ്പിൽ, ദൈവം തന്നിരിക്കുന്ന ആ പ്രത്യാശയിൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കണം എന്നാണ് ദൈവജനം പറയുന്നത്. അപ്പോൾ ആത്മാവിലുള്ള ഈ പ്രത്യാശയിൽ നമ്മുടെ മനസ്സുറപ്പിച്ച് ഉറപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അവൻ്റെ ഇഷ്ടം ചെയ്യാൻ പറ്റും. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, യേശുവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, എനിക്കൊരു ശരീരം തന്നിരിക്കുന്നത് അത് അവൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ്. സോ ആത്മാവിലുള്ള പ്രത്യാശ നമ്മൾ മനസ്സിലുറയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ സഹായിക്കും, ഇഷ്ടം ചെയ്യാൻ നമ്മളെ സഹായിക്കും. കാരണം നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് ആരെയും പിടിച്ചു പറിക്കാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ, അവ എൻ്റെ സ്വരം കേൾക്കും, അവ എന്നെ അനുസരിക്കും, അവ എന്നെ അനുഗമിക്കും. പിതാവ് എനിക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് ആരും പിടിച്ചു പറിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിൽ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അവൻ്റെ ഒരു പ്രത്യക്ഷതയിൽ നമ്മൾ തീർച്ചയായും എടുക്കപ്പെടും. നമ്മൾ കേട്ട ഏരിയയിൽ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം തീർച്ചയായും നമ്മളെ തള്ളിക്കളയത്തില്ല, ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. നമ്മൾ സാധാരണ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോഴാണ് അല്ലേ കർത്താവായ യേശുവേ വരണമേ, വേഗം വരണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവായ യേശുവേ വേഗം വരണമേ എന്നൊരു ദൈവവചനമില്ല, കർത്താവായ യേശുവേ വരണമേ എന്നുള്ളൊരു വചനമേ ഉള്ളൂ. റെവലേഷൻ അവസാനത്തിലാണ് അത് വരുന്നത്. നമ്മൾ ബെനഡിക്ഷൻ അവസാനമായ ആശീർവാദം സ്വീകരിക്കുമ്പോൾ, അയ്യോ ഇന്നത്തെ സർവീസ് തീർന്നല്ലോ, ആശ്വാസമായല്ലോ എന്ന് പറയുമ്പോൾ പറയുന്ന വചനമായിട്ടാണ് കർത്താവായ യേശുവേ വേഗം വരണമേ എന്നൊക്കെ പറയുന്നതെങ്കിലും ഇവിടെ 20-ാം വചനം എങ്ങനെയാണ്, കർത്താവായ യേശുവേ വരണമേ. ഇത് പറഞ്ഞതിന് ശേഷം ദൈവവചനം അവസാനിപ്പിക്കുന്നത് വേറൊരു വചനം കൊണ്ടാണ്, ദ ഗ്രേസ് ഓഫ് ലോർഡ് ജീസസ് ബി വിത്ത് ഓൾ ആമേൻ. വചനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടിയിരിക്കട്ടെ. വെളിപാട് പുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ദൈവം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, ദൈവവചനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടിയിരിക്കും. അപ്പം ദൈവത്തിൻ്റെ വരവ് താമസിച്ചാലും ദൈവകൃപ നമ്മുടെ മേലുണ്ടാകും. ആ കൃപയിൽ നമ്മൾ വളരണം. അപ്പസ്തോലന്മാർ പെർസിക്യൂഷനിലൂടെ കടന്നുപോയി, ആദിമസഭ പേഴ്സിക്യൂഷനിലൂടെ കടന്നുപോയി. കാലാകാലങ്ങളിലുള്ള സഭകളും വ്യക്തികളും പേഴ്സിക്യൂഷനിലൂടെ കടന്നുപോയി. ഒരുപക്ഷെ നമ്മളും കടന്നു പോയേക്കാം, എങ്കിലും നമുക്ക് ധൈര്യപ്പെടാം. നമ്മുടെ കർത്താവായ യേശു വകം വരും. വരുന്നതുവരെ കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയിരിക്കും. ആ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org